യെസ്ര നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. യെസ്ര നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. പ്രവാസികൾ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമീന്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബാബേലിന്റെയും പിതൃഭവനത്തലവന്മാരുടെയും അടുക്കൽ വന്നു അവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയിട്ട് നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങൾ അവന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശ്ശൂർ രാജാവായ യെസർ ഹദ്ദോന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നുവെന്ന് പറഞ്ഞു. അതിന് സെരുബാബേലും യേശുവയും ശേഷം ഇസ്രയേൽ പിതൃഭവനത്തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാർസ് രാജാവായ കോരശ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതുകൊള്ളാം എന്ന് പറഞ്ഞു. ആകയാൽ ദേശനിവാസികൾ യഹൂദാജനത്തിനും ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിനും അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിനും അവർ പാർസി രാജാവായ കോശിന്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാരിയവേശിന്റെ വാഴ്ച വരെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. അഹശ്വേരോശിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അവർ യഹൂദയിലെയും യെരുശലേമിലെയും നിവാസികൾക്ക് വിരോധമായി അന്യായപത്രം എഴുതി അയച്ചു. അർദ്ധശസ്താവിന്റെ കാലത്ത് ബിസ്ലാമും മിത്രദാത്തും താബയേലും ശേഷം അവരുടെ കൂട്ടക്കാരും പാർസി രാജാവായ അർദ്ധശസ്താവിന് ഒരു പത്രിക എഴുതി അയച്ചു. പത്രിക അരാമ്യാക്ഷരത്തിൽ അരാമി ഭാഷയിൽ തന്നെ എഴുതിയിരുന്നു. ധർമ്മധ്യാക്ഷനായ രഹൂമും രാജസക്കാരനായ ശിംഷായിയും യെരുശലേമിന് വിരോധമായി അർദ്ധശസ്ത രാജാവിനൊരു പത്രിക എഴുതി അയച്ചു. ധർമ്മാധ്യക്ഷൻ രഹൂമും രാജസക്കാരൻ ശിംഷായിയും ശേഷം അവരുടെ കൂട്ടക്കാരായ ദീന്യർ, അഫർസത്യർ, തർപ്പേല്യർ, അഫസിയർ, അർക്കവ്യർ, ബാബേലിയർ, ചുശൂന്യർ, ദേഹാവ്യർ, എലാമിയർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ അസ്നപ്പാർ പിടിച്ചുകൊണ്ടുവന്ന് ശമരിയ പട്ടണങ്ങളിലും നദിക്ക് ഇക്കര മറ്റ് ദിക്കുകളിലും പാർപ്പിച്ചിരിക്കുന്ന ശേഷം ജാതികളും ഇത്യാദി അവർ അർത്ഥശേഷ രാജാവിനും അയച്ച പത്രികയുടെ പകർപ്പ് എന്തെന്നാൽ, നദിക്ക് ഇക്കരയുള്ള നിന്റെ ദാസന്മാരായ പുരുഷന്മാർ ഇത്യാദി രാജാവ് ബോധിപ്പാൻ തിരുമുമ്പിൽ നിന്ന് പുറപ്പെട്ട തങ്ങളുടെ അടുക്കൽ യെരുശലേമിൽ വന്നിരിക്കുന്ന യഹൂദന്മാർ മത്സരവും ദുഷ്ടതയുമുള്ള ആ പട്ടണം പണിയുകയും അതിന്റെ മതിലുകൾ കെട്ടുകയും അടിസ്ഥാനങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നു. പട്ടണം പണിതു മതിലുകൾ കെട്ടിത്തീർന്നാൽ അവർ കരമോ നികുതിയോ ചുങ്കമോ ഒന്നും അടയ്ക്കുകയില്ല. അങ്ങനെ ഒടുവിൽ അവർ രാജാക്കന്മാർക്ക് നഷ്ടം വരുത്തുമെന്ന് രാജാവിന് ബോധിച്ചിരിക്കണം. എന്നാൽ ഞങ്ങൾ കോവിലകത്തെ ഉപ്പ് തിന്നുന്നവരാകയാലും രാജാവിന് അപമാനം വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ലായകയാലും ഞങ്ങൾ ആളയച്ച് രാജാവിനെ ഇത് ബോധിപ്പിച്ചുകൊള്ളുന്നു. അവിടുത്തെ പിതാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ നോക്കിയാൽ ഈ പട്ടണം മത്സരവും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉപദ്രവവും ഉള്ള പട്ടണമെന്നും അതിൽ അവർ പുരാതനമേ കലഹമുണ്ടാക്കിയതിനാൽ ഈ പട്ടണം നശിച്ചു കിടക്കുന്നുവെന്നും വൃത്താന്ത പുസ്തകത്തിൽ നിന്നും അറിവാറാകും. ഈ പട്ടണം പണിയുകയും അതിന്റെ മതിലുകൾ കെട്ടിത്തീരുകയും ചെയ്താൽ അത് നിമിത്തം അവിടത്തേക്ക് നദിക്ക് ഇക്കരെ ഒരു അവകാശവും ഉണ്ടായിരിക്കില്ലെന്ന് രാജാവിനെ ഉണർത്തിച്ചുകൊള്ളുന്നു. അതിന് രാജാവ് ധർമാധ്യക്ഷനായ രഹൂമിനും രാജസക്കാരനായ ശിംഷായിക്കും ശമരിയാനിവാസികളായ അവരുടെ കൂട്ടക്കാർക്കും നദിക്കക്കരയുള്ള ശേഷം പേർക്ക് മറുപടി എഴുതി അയച്ചതെന്നാൽ, നിങ്ങൾക്ക് കുശലം ഇത്യാദി. നിങ്ങൾ കൊടുത്തയച്ച പത്രിക നമ്മുടെ സന്നിധിയിൽ വ്യക്തമായി വായിച്ചു കേട്ടു. നാം കൽപ്പന കൊടുത്തിട്ടു. അവർ ശോധന ചെയ്ത് നോക്കിയപ്പോൾ ആ പട്ടണം പുരാതനമേ രാജാക്കന്മാരോട് എതിർത്ത് നിൽക്കുന്നത് എന്നും അതിൽ മത്സരവും കലഹവും ഉണ്ടായിരുന്നു എന്നും, യെരുശലേമിൽ ബലവാന്മാരായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു, അവർ നദിക്കും അക്കരയുള്ള നാടൊക്കെയും വാണു കരവും നികുതിയും ചുങ്കവും വാങ്ങി വന്നുവെന്നും കണ്ടിരിക്കുന്നു. ആകയാൽ നാം മറ്റൊരു കൽപ്പന അയക്കുന്നതുവരെ അവർ പട്ടണം പണിയുന്നത് നിർത്തിവെക്കേണ്ടതിനു ആജ്ഞാപിപ്പീൻ. നിങ്ങൾ അതിൽ ഉപേക്ഷ ചെയ്യാതെ ജാഗ്രതയായിരിക്കീൻ. രാജാക്കന്മാർക്ക് നഷ്ടവും ഹാനിയും വരരുത്. അർത്ഥശേഷ രാജാവിന്റെ എഴുത്തിന്റെ പകർപ്പ് രഹൂമും രാജസക്കാരനായ ശിംഷായും അവരുടെ കൂട്ടക്കാരും വായിച്ച് കേട്ട ശേഷം അവർ യെരുശലേമിൽ യഹൂദന്മാരുടെ അടുക്കൽ ബന്ധപ്പെട്ടു ചെന്ന് ബലാത്കാരത്തോടെ അവരെ ഹേമിച്ച് പണിമുടക്കി. അങ്ങനെ യെരുശലേമിലെ ദൈവാലയത്തിന് പണിമുടങ്ങി. പാർസി രാജാവായ ദാരിയവേശിന്റെ വാഴ്ചയുടെ രണ്ടാം ആണ്ടുവരെ പണിമുടങ്ങിക്കിടന്നു.